ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. വാർത്തകൾ വിശദമായി. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പോലീസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിയമങ്ങളോടുള്ള ബഹുമാനം വളരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രസിഡന്റ്സ് പോലീസ് കളർ സിക്കിം പോലീസിന് സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
പോലീസ് വ്യവസ്ഥകോ ഓധിക് സിറ്റിസൻ ഫ്രണ്ട്ലി ബനായാ ജാനാ ചാഹിയേ താക്കി സാമാന്യ ലോക് ബിനാ ഹോയേ അപ്നി സമസ്യ ദർജ് കരാ സകേ മഹിളാഓ ബച്ചോ ഓർ കംജോർ വർഗോ കേ പ്രതി സംവേദനശീൽ വ്യവഹാര കോ ഭി പ്രാഥമികത ദേനി ചാഹിയേ. സൈബർ ക്രൈം, ഓൺലൈൻ ഫ്രോഡ്, ഹേക്കിംഗ് ഓർ ഡീപ് ഫേക് ജേസി നെയ് ചുനോത്യാ സാമനെ ആ രഹി ഈ നെയ് ചുനോത്യോ സേ നിപറ്റനേ കേ ലിയേ പോലീസ് കോ ലേറ്റസ്റ്റ് ടെക്നോളജി, സൈബർ സെക്യൂരിറ്റി ഓർ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ മേ
സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിലും മികച്ച ഫലം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി പള്ളി, ഷാഹി ഈദ്ഗാ എന്നിവിടങ്ങളിൽ പ്രധാന ഈദ് പ്രാർത്ഥനകൾ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ ഈ ഉത്സവം മനുഷ്യരാശിയെ സേവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പെരുന്നാൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. സമൂഹത്തിൽ സാഹോദര്യവും സന്തോഷവും വർദ്ധിക്കാൻ പെരുന്നാൾ ഇടയാക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. CBSE 12th ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷയുടെ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഇത്. ന്യൂഡൽഹിയിലെ CBSE ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാതെ പോകില്ലെന്നും എല്ലാ തലങ്ങളിലും ഉത്തരവാദിത്തം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യയും ചൈനയും. സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയിൽ ഇരുപക്ഷവും തൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾക്കായുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആന്റ് കോർഡിനേഷന്റെ 35th യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും സാഹചര്യം അവലോകനം ചെയ്തത്. ഇന്നലെ ബെയ്ജിംഗിലായിരുന്നു യോഗം നടന്നത്. രാജ്യത്തിന്റെ അതിർത്തിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള അനധികൃത നിർമ്മാണങ്ങളോട് സീറോ ടോളറൻസ് നയം കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ബിക്കാനീറിൽ നടന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ ശ്രീ ഷാ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രിയുടെ PMEGP പദ്ധതിയിലൂടെ സ്വന്തമായി വ്യവസായ സ്ഥാപനം വിജയകരമായി നടത്തുന്നതിന്റെ സന്തോഷം കണ്ണൂർ സ്വദേശി ജബ്ബാർ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലാണ് എന്റെ സ്ഥാപനമുള്ളത്. സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പം 6 വർഷത്തോളമാകുന്നു. ഇപ്പോൾ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് നമ്മളെ PMEGP സ്കീം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു. 7.5 ലക്ഷം രൂപ ഞാൻ PMEGP സ്കീമില് വഴി ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ 3 വർഷം ഇപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ സബ്സിഡി ഒക്കെ അനുവദിച്ച് വന്ന് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ തരക്കേടില്ലാത്ത രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നു. PMEGP സ്കീമിന്റെ ഒരു അനുഗ്രഹം തന്നെയാണിത്.
അടുത്ത 2 ദിവസങ്ങളിൽ ഇന്ത്യയുടെ മധ്യ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിദർഭയിൽ ഇന്ന് തീവ്ര ഉഷ്ണതരംഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, ഡൽഹി, ചണ്ഡിഗഡ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കൊങ്കൺ, ഗോവ, ഒഡീഷ, പഞ്ചാബ്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്ന് ഉഷ്ണതരംഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കനത്ത ഇടിമിന്നലിലും ആലിപ്പഴ വർഷത്തിലും ബീഹാറിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ 8 പേർ മരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇറാന്റെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി US ബേസിൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ടെഹ്റാന്റെ ഈ പ്രതികരണം US ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും IRGC അറിയിച്ചു. ബുധനാഴ്ച രാത്രി ഇറാന്റെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് US ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ശത്രുക്കളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചതായി കുവൈറ്റ് ജനറൽ സ്റ്റാഫ് ഓഫ് ദി ആർമി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപം തെക്കൻ ഇറാനിലും പരിസര പ്രദേശങ്ങളിലും ഈ ആഴ്ച അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ കുവൈറ്റ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ സൈനിക താവളം ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാനിൽ പുതിയ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. അന്താരാഷ്ട്ര എണ്ണവില സൂചികയായ ബ്രെന്റ് ക്രൂഡ് 3.75% വർദ്ധിച്ച് ബാരലിന് 97.83 ഡോളറിൽ എത്തി. US വിപണിയിലെ ക്രൂഡ് ഓയിൽ വില 4% ഉയർന്ന് 92.22 ഡോളറിൽ എത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു കരാർ ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈ ആഴ്ച എണ്ണവില ഗണ്യമായി കുറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.